Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ ഈ വിലാപഗീതത്തിൻ്റെ ആത്മീയ വിചിന്തനമാണ് നാം കഴിഞ്ഞ പ്രക്ഷേപണത്തിൽ പഠന വിഷയമാക്കിയത്. 1 മുതൽ 9 വരെയുള്ള പദങ്ങളുടെ വിചിന്തനമാണ് നാം കണ്ടത്. ഇന്ന് ബാക്കിയുള്ള പദങ്ങളിലെ കാരുണ്യത്തെക്കുറിച്ചുള്ള ആത്മീയ വീക്ഷണം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവം കാരുണ്യരൂപനാണ്, കാരുണ്യവാനാണ്. ഇതാണ് നമുക്ക് ഗീതത്തിൻ്റെ ആദ്യ ഭാഗം നൽകുന്ന ഹൃദയസ്പർശിയായ ചിന്ത. ദൈവമാണ് അപരാധങ്ങൾ പൊറുക്കുന്നവൻ. അവിടുന്ന് പാപിയുടെ തെറ്റുകൾ തുടച്ചു മാറ്റാൻ കരുത്തുള്ളവനാണ്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്നു, മായിച്ചു കളയുന്നു എന്നാണ് സങ്കീർത്തകൻ പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവം അത്രമാത്രം ക്ഷമാനിധിയും പാപങ്ങൾ പൊറുക്കാൻ സന്നദ്ധതയുള്ളവനും കോപിക്കുന്നതിൽ വിമുഖനുമാണത്രേ. അവിടുത്തെ കാരുണ്യം അതിരില്ലാത്തതും എന്നും നിലനിൽക്കുന്നതുമാണ്. അതിനാൽ വീഴ്ച പറ്റിയ മനുഷ്യൻ ഇതാ പാപമോചനത്തിനായി ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. അങ്ങനെ 51-ാം സങ്കീർത്തനത്തിൻ്റെ ആത്മീയമായ ഉൾപ്പൊരുൾ ദൈവത്തിങ്കിലേക്കുള്ള ഈ തിരിച്ചുപോക്കും അവിടുന്നിലുള്ള ആശ്രയബോധവുമാണ്. പദങ്ങൾ പ്രകടമാക്കുന്ന അനുതാപത്തിൻ്റെ ആർദ്രത വളരെ ഹൃദയസ്പർശിയാണ്, പറയേണ്ടതില്ല. ആദ്യ പദങ്ങളിൽ നാം അത് കണ്ടതാണ്. അതിനാൽ ബലഹീനരും പാപികളുമായി നമുക്ക് ദൈവത്തിങ്കിലേക്ക് സങ്കീർത്തകനെ പോലെ തിരിയാനുള്ളൊരു പ്രചോദനമാണ് 51-ാം സങ്കീർത്തനം തരുന്ന അടിസ്ഥാനപരമായ ഈ ഗീതത്തിൻ്റെ ആത്മീയ വിചിന്തനം. ഇനിയും ഗീതത്തിൻ്റെ പദങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യാതിരേകത്തെക്കുറിച്ചുള്ള ആത്മീയ ചിന്തകൾ നമുക്ക് കണ്ടെത്താൻ പരിശ്രമിക്കാം. ഈ ഗീതം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനെയും ജെറി അമൽദേവുമാണ്. ആലാപനം രാജലക്ഷ്മിയും സംഘവും. മഴയും വെയിലും പോലെ സുഖദുഃഖങ്ങളുടെ അല്ലെങ്കിൽ നന്മതിന്മകളുടെ സമ്മിശ്രണമാണ് മനുഷ്യജീവിതം. അനുദിന ജീവിതത്തിൻ്റെ മഴയിലും മൂടലിലും അതിൻ്റെ കാർമേഘാവരണത്തിൽ അല്ലെങ്കിൽ കാർമേഘ പടലത്തിൽ ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവുമായി പ്രകാശമുണ്ടാകുന്നു, വെയിൽ തെളിയുന്നു. മനുഷ്യൻ്റെ ആത്മീയ മാന്ദ്യത്തിൽ ക്രിസ്തുവും അവിടുത്തെ അരൂപിയുമാണ് ജീവിതത്തിൽ വെളിച്ചമേകുന്നത്, സന്തോഷം പകരുന്നത്, പ്രത്യാശ പകരുന്നത്. പാപത്തെപ്പറ്റിയുള്ള ബോധ്യം അല്ലെങ്കിൽ പാപബോധം അനുതാപത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അതായത് പാപത്തിൽ നിന്നുള്ള പൂർണ്ണമോചനം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നൽകുന്ന നവമായൊരു സൃഷ്ടികർമ്മത്തിലൂടെയാണ് അത് സാധിക്കുന്നത്. കാരണം സൃഷ്ടികർമ്മം ദൈവത്തിൻ്റെ മാത്രമാണ്. മനുഷ്യജീവിതത്തിൽ അനുതാപത്തിൻ്റെ കണ്ണീരുണ്ടെങ്കിൽ ദൈവീക രക്ഷയുടെ സന്തോഷം, നവജീവൻ നമുക്ക് ലഭിക്കും. ദൈവം അത് നമുക്ക് നൽകും. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്നവർ കൃപാവരത്തിൻ്റെ നിറവിൽ മറ്റുള്ളവരെയും തങ്ങളുടെ സഹോദരങ്ങളെയും ആ സന്തോഷത്തിലേക്ക് നയിക്കും എന്നതിൽ സംശയമില്ല. ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ഇടയാകും. അങ്ങനെ ദൈവസ്തുതിക്കായി മനസ്സിനെയും ഹൃദയത്തെയും അധരങ്ങളെയും ഒരുക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിനേറ്റവും സ്വീകാര്യമായത് പശ്ചാത്താപവിവശമായ ഹൃദയവും മനസ്സുമാണ്. എങ്കിലും കാഴ്ചകൾ ദൈവത്തിന് സമർപ്പിക്കുക. അയോഗ്യതയിലും മനുഷ്യൻ്റെ അയോഗ്യതയിലും നമുക്കുള്ളതും നമ്മെ തന്നെയും ദൈവത്തിന് സമർപ്പിക്കുന്നത് ഏറെ അഭികാമ്യമാണ്. കാരണം ദൈവം അപരിമേയനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ മഹത്വവും ശക്തി വൈഭവവും മനുഷ്യൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രഘട്ടത്തിൽ ദാവീദ് രാജാവിന് പറ്റിയ വീഴ്ചയിൽ പ്രകടമാക്കപ്പെടുന്ന അനുതാപത്തിൻ്റെ വികാരവും വിലാപവുമാണ് 51-ാം സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പഠനത്തിലൂടെ നാം മനസ്സിലാക്കിയതാണ്, കണ്ടതാണ്. ഉള്ളടക്കത്തിൻ്റെ മനോഹാരിതയും വിഷയത്തിൻ്റെ ആത്മീയതയും പിന്നെ സാർവലൗകികതയും കൊണ്ട് കാലക്രമത്തിലത് ലോകമെമ്പാടും ഭാഷാ സംസ്കാര ഭേദമെന്നെ ദൈവജനത്തിൻ്റെ ആരാധനക്രമത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. പഴയ നിയമകാലത്തെ ഇസ്രായേലിലെന്ന പോലെ പിന്നീട് സഭയുടെ പ്രാർത്ഥനയിലും ആരാധനക്രമത്തിലും ഏറെ പ്രസക്തമായ ഭാഗങ്ങളിൽ വിശ്വാസികൾ ഈ ഗീതം ഉപയോഗിച്ചു പോരുന്നത് നമുക്ക് കാണാം. ഇനി പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ, അവിടുത്തെ ദൈവരാജ്യ സന്ദേശവും ഉപമകളും അത്ഭുതങ്ങളും ദൈവീക കാരുണ്യത്തിൻ്റെ വികാരം ഉൾക്കൊള്ളുന്നവയാണെന്ന് പറയേണ്ടതില്ല. അങ്ങനെ സുവിശേഷത്തിൻ്റെ ഹൃദയസ്പർശിയായ സന്ദേശവും സത്തയും ക്രിസ്തു പാപികളോട് കാണിച്ച ക്ഷമയുടെയും ഔദാര്യത്തിൻ്റെയും പ്രകടനങ്ങളാണ്. സ്നേഹിക്കുക നിങ്ങൾ ശത്രുവിനെ പോലും എന്ന കാതലായ എന്നാൽ കാലാതീതമായ അവിടുത്തെ പ്രബോധനം സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവീക കാരുണ്യത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും സന്ദേശമായ അവ ഇന്നും നിലനിൽക്കുന്നു. ദൈവം കാരുണ്യവാനാണ്, കരുണയുള്ളവനാണ്. ഇതാണ് ക്രിസ്തു നൽകിയ സദ്വാർത്ത. അതിനാൽ നിങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ കരുണയുള്ളവരായിരിക്കുവിൻ. പാപിയായ മനുഷ്യൻ ദൈവത്തിൻ്റെ കാരുണ്യാതിരേകത്തിലേക്കാണ് തിരിയുന്നത്, മനുഷ്യരിലേക്കല്ല. ബലഹീനനായ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ പഠനത്തിൽ ശ്രദ്ധേയമാകുന്ന കാര്യം. ദാവീദ് രാജാവ് ദൈവത്തിങ്കിലേക്കാണ് നേരെ തിരിയുന്നത്. അവിടുത്തെ കാരുണ്യത്തിനായി വിലപിക്കുന്നു. അദ്ദേഹം സ്വയം ദൈവിക കാരുണ്യത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു. കാരുണ്യത്തിനായി യാചിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ മാപ്പ് ലഭിച്ച് നവജീവൻ പ്രാപിക്കുമ്പോൾ അത് സന്തോഷമായും സ്നേഹമായും ക്ഷമയായും സഹോദരങ്ങളിലേക്ക് തിരിച്ചുവിടാനും സഹോദരങ്ങളുമായി പങ്കുവയ്ക്കാനും സാധിക്കും എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രായോഗിക ദർശനം. രാജാവിൻ്റെ കാമക്രോധത്തിന് ഇരയായ സൈന്യത്തിലെ അംഗമായ ഊറിയ എന്ന മനുഷ്യനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബാത്ഷെബയെക്കുറിച്ചോ ഗീതത്തിൽ പ്രതിപാദിക്കുന്നില്ല, പരാമർശിക്കുന്നില്ല. അവർ ഇനിയും ദൈവജനത്തിൻ്റെ ഭാഗവും ദൈവസ്നേഹത്തിൻ്റെ ഭാഗധേയവുമാണ്. താൻ ദൈവത്തിനെതിരെ അപരാധം ചെയ്തു, അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു എന്ന് മാത്രമേ സങ്കീർത്തകൻ പദങ്ങളിൽ പ്രതിപാദിക്കുന്നുള്ളൂ. അവസാനമായി ദാവീദ് രാജാവ് നവമായൊരു വ്യക്തിത്വത്തിനു വേണ്ടിയാണ് ദൈവത്തോട് യാചിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റ് സഹോദരങ്ങളുമായുള്ള ജനങ്ങളുമായുള്ള ഉടമ്പടിയിലും നവമായൊരു മാനസവും ജീവിതവും തരണമേ ദൈവമേ എന്ന് രാജാവ് യാചിക്കുന്നു. കാരണം ദൈവമാണ് എല്ലാം നവമായി സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തിയിലേതുപോലെ സകലതും നവമായി സൃഷ്ടിക്കുന്നവൻ അവിടുന്നാണ്. അതിനാൽ ദൈവമേ, അങ്ങ് പുനർസൃഷ്ടി ചെയ്യണമേ, നവജീവൻ നൽകണമേ എന്ന് പാപിയായ മനുഷ്യൻ ഗീതത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ നവീകരണത്തിനുള്ള തുറവ് അനുദിന ജീവിതത്തിൽ നമുക്ക് അനിവാര്യമാണ്. എങ്കിലേ നാം വളരുകയുള്ളൂ, ഉയരുകയുള്ളൂ. ഇവിടെ രാജാവിൻ്റെ വ്യക്തിപരമായ വീഴ്ചയും ബന്ധനവും ഇസ്രായേൽ ജനത്തിൻ്റെ ബാബിലോൺ വിപ്രവാസവും ബന്ധനവുമായ അവസാന പദങ്ങളിൽ സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആലയമായ ജെറൂസലത്ത് ബലികളർപ്പിക്കുവാനും ദൈവവുമായുള്ള ആത്മീയ ഐക്യം കൂട്ടിയിണക്കാനും അല്ലെങ്കിൽ പുനർസ്ഥാപിക്കുവാനും കാഴ്ചകളുമായിട്ട് കർത്തൃസന്നിധിയിലെത്തുന്ന ജനത്തിൻ്റെ ചിത്രത്തോടെയാണ് സങ്കീർത്തന പദങ്ങൾ ഉപസംഹരിക്കപ്പെടുന്നത്. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ, എന്തിന്, നമ്മുടെ ദൈവത്തിലുള്ള പുനർപ്രതിഷ്ഠയോടെ സങ്കീർത്തനം അവസാനിക്കുന്നുവെന്ന് നമുക്ക് സ്ഥാപിക്കാം. അതിനാൽ ഇതൊരു വ്യക്തിഗത അനുതാപ ഗീതമാണെങ്കിലും വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും വ്യക്തിയുടെ അനുതാപ പ്രാർത്ഥന സമൂഹത്തിൻ്റെ അനുതാപ പ്രാർത്ഥനയായി പരിണമിക്കുന്നെന്നും 51-ാം സങ്കീർത്തനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജനമൊന്നായിട്ടാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി അവസാനം യാചിക്കുന്നത് എന്ന വളരുന്ന കൂട്ടായ്മയുടെ ഒരു ചിത്രം മനസ്സിലേറ്റിക്കൊണ്ട് ഈ ഗീതത്തിൻ്റെ ആത്മീയ വിചിന്തനം നമുക്കിവിടെ ഉപസംഹരിക്കാം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ അവതരിപ്പിച്ച വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ്. ഇനി വിലാപസങ്കീർത്തനം 51-ൻ്റെ പൊതുവായ ഒരു അവലോകനം അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.